المسلم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد قال الإمام ابن رجب الحنبلي رحمه الله وخرج الترمذي من حديث جبير بن نفير عن أبي الدرداء قال ഇമാം അത്തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം ജുബൈർ ഇബ്നു നുഫൈർ എന്ന സഹാബിയിൽ നിന്ന് അബുദർദായിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് ആ ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് അബുദർദ പറഞ്ഞു കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടത്തോടൊപ്പം ഇരിക്കുകയായിരുന്നു ഞങ്ങൾ فقال هذا اوان يختلس العلم من الناس അബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു ഹാദ അവാനു യുഖ്തലസുൽ ഇൽമു മിനൻ നാസ് ഈ സമയം അവാനന വഖ്തൻ ഹാദ അവാനു ഈ സമയം യുഖ്തലസു അൽ ഇൽമു മിനൻ നാസ് യുഖ്തലസ് ഇഖ്തലസ നൽ സലബ സലബ അതേപോലെ യഖ്തതിഫു പിടിച്ചെടുക്കപ്പെടും തട്ടിയെടുക്കാൻ കറുത്തുണ്ട് അതുപോലെ അയാളിൽ നിന്ന് കൈക്കലാക്കുക ഈ സമയം യുഖ്തലസുൽ ഇൽമു മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ഇൽമു പിടിച്ചെടുക്കപ്പെടും ഹത്താ ലാ യഖ്ദിറു മിൻഹു അലാ ഷൈഇൻ ഏതുവരെ അവർക്ക് ഇൽമിൽ നിന്ന് യാതൊന്നും നേടാൻ സാധിക്കാത്ത രൂപത്തിൽ അവരിൽ നിന്ന് ഇൽമു പരിപൂർണമായി പിടിച്ചെടുക്കപ്പെടും ഫഖാല സിയാദ് ഇബ്നു ലബീദ് അപ്പോൾ സിയാദ് ഇബ്നു ലബീദ് എന്ന സഹാബി അദ്ദേഹം ചോദിച്ചു കൈഫ യുഖ്തലസു മിന്നൽ ഇൽമു വഖദ് ഖറഅനൽ ഖുർആന എങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ഇൽമു ഉയർത്തപ്പെടുക ഞങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ട് ഫവല്ലാഹി ലനഖ്റഅന്നഹു വലനുഖ്റിഅന്നഹു നിസാഅന വഅബ്നാഅന ഞങ്ങളത് ഇനിയും വായിക്കുകയും ചെയ്യും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ സ്ത്രീകൾക്കും ഞങ്ങളത് പഠിപ്പിക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെയാണ് ഇൽമു ഞങ്ങളിത് പഠിച്ചിട്ടുണ്ട് ഞങ്ങളത് പഠിപ്പിക്കുന്നവരാണ് പിന്നെങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന് ഈ സഹാബി ചോദിക്കുകയാണ് ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സകിലത്ക ഉമ്മുക യാ സിയാദ് മുആദെ നീ നശിക്കട്ടെ അതല്ലെങ്കിൽ അതൊരു പിന്നെ ദേഷ്യത്തിന്റെ വാക്കാണ് സകിലത് ക ഉമ്മുക യാ മുആ സിയാദ് ഇൻ കുന്തു ലാ അഉദ്ദുക മിൻ ഫുഖഹാഇൽ മദീന ഞാൻ നിന്നെ മദീനയിലുള്ള ഫഖീഹുമാരിലായിരുന്നു എണ്ണിയിരുന്നത് മദീനയിൽ നല്ല അറിവുള്ള ആളുകളുടെ കൂട്ടത്തിലായിരുന്നു സിയാദെ ഞാൻ നിന്നെ കണക്കാക്കിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് هذه التورات والانجيل عند اليهود والنصارى اي تورات وانجيل مدك يهود والنصارانികളുടെ അടുക്കലുണ്ട് فماذا تغني عنهم അതവർക്ക് വല്ല സഹായവും ചെയ്തോ قال جبير بن نفير فلقيت عبادة بن الصامت فقلت جبير بن نفير പറയുകയാണ് അതായത് ഈ ഹദീസ് അബൂദർദായിൽ നിന്ന് ഉദ്ധരിച്ച ആളാണ് ആര് ജുബൈർ ഇബ്നു നുഫൈർ അദ്ദേഹം പറയാണ് ഫലഖീതു ഉബാദത്ത് ഇബ്നു സാമിത് ഞാൻ അങ്ങനെ ഉബാദത്ത് ഇബ്നു സാമിത്തിനെ കണ്ടുമുട്ടി ഫഖുൽതു അലാ തസ്മഉ മാ യഖൂലു അബുദർദ അബുദർദ പറയുന്ന ഹദീസ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ജുബൈർ ഇബ്നു നുഫൈർ ആരോട് ചോദിച്ചു ഇദ്ദേഹത്തോട് ചോദിച്ചു മുആദ് ഇബ്നു ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ചോദിച്ചു فقال അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു صدق ابو الدرداء ابو الدرداء പറഞ്ഞു സത്യമാണ് لو شئت لاخبرتك باول علم يرفع من الناس നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഇൽമ് ഏതാണ് എന്ന് പറഞ്ഞു തരാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അൽ ഖുശൂഉ ആദ്യമായി ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുക ഖുശൂഉ ആയിരിക്കും ഭയഭക്തിയായിരിക്കും, അള്ളാഹുവിനെ പേടി. നിസ്കരിക്കുന്ന സന്ദർഭത്തിലും ഒക്കെ, ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിലും ഒക്കെ അള്ളാഹുവിനെ പേടിക്കുക എന്ന കാര്യമായിരിക്കും, ഭയഭക്തിയായിരിക്കും അവരുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആദ്യത്തെ കാര്യം. യൂഷിഖു അൻ തദ്ഖുല മസ്ജിദൽ ജാമിഇ ഫല തറാ ഫീഹി ഖാശിഅൻ. ചിലപ്പോൾ നീ ഒരു വലിയ മസ്ജിദുൽ ജാമിഇൽ, ഒരു വലിയ പള്ളിയിൽ നീ പ്രവേശിക്കും. ഫല തറാ ഫീഹി ഖാശിഅൻ, പക്ഷേ അവിടെ എവിടെയും ഒരു ഭയഭക്തി ഉള്ളവനെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് സഹാബികൾ പറയുന്നതാണ്. അവരുടെ കാലഘട്ടത്ത് ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തായിരിക്കും? അവരുടെ കാലഘട്ടത്തിലെ അവസ്ഥയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അനേക പാഠങ്ങളുണ്ട്. ഹദീസ് ഇമാം തിർമിസി 2653 ഹദീസായി ഉദ്ധരിച്ചതാണ്. അൽബാനി റഹിമഹുള്ളാഹ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ജാമിഇൽ 12946 ഹദീസായി ഇത് സഹീഹാണെന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് റഹിമഹുള്ളാഹ്. ഈ ഹദീസിൽ പല പാഠങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് പഠിപ്പിക്കുകയും ചെയ്യും, പിന്നെ എങ്ങനെ അത് ഉയർത്തപ്പെടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദ നസറാനികൾ അവരുടെ അടുക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് അവരുടെ അടുക്കൽ എങ്ങനെ ഉയർത്തപ്പെട്ടത്? അവരനുസരിച്ച് അമൽ ചെയ്തില്ല, അവരത് പ്രാവർത്തികമാക്കിയില്ല, അപ്പോഴാണ് അവരുടെ അടുക്കൽ നിന്ന് ആ കാര്യം ഉയർത്തപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, ആദ്യമായി ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുക ഖുശു ആയിരിക്കും. മറ്റ് ചില റിവായത്തുകൾ അൽ അമാന എന്ന് കാണാം. അവസാനമായി ഉയർത്തപ്പെടുന്നത് സ്വലാത്ത് ആയിരിക്കും, നിസ്കാരമായിരിക്കും. അമാനത്തോട് ഉദ്ദേശം ഈമാനാണെന്ന് ചില ആൾക്കാർ പറഞ്ഞു. നിങ്ങൾക്ക് ദീനിൽ നിന്ന് ആദ്യം അവസാനമായി ആദ്യമായി നഷ്ടപ്പെടുക അമാനത്തായിരിക്കും എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. وخرجه النسائي من حديث جبير بن نفير عن عوف بن مالك عن النبي صلى الله عليه وسلم بنحوه. ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഈ ഹദീസ് ഔഫ് ഇബ്നു മാലിക്കിൽ നിന്ന് النسائي ഉദ്ധരിച്ചിട്ടുണ്ട്. وفي حديثه അദ്ദേഹത്തിന്റെ ഹദീസിൽ കുറച്ചുകൂടി വർദ്ധനവുണ്ട്. അതിപ്രകാരമാണ്, فذكر صلى الله عليه وسلم ضلالة اليهود والنصارى على ما في ايديهم من كتاب الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ഈ ചോദ്യം സിയാദ് ഇബ്നു ലബീദ് അദ്ദേഹം ചോദിച്ചപ്പോൾ, എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക, ഞങ്ങളിത് പഠിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളിത് പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയിൽ ഇപ്രകാരം വന്നതായി കാണാം. ഫദകറ സല്ലല്ലാഹു അലൈഹി വസല്ലം ളലാലത്തുൽ യഹൂദി വന്നസാറ അലാ മാ ഫീ ഐദീഹിം മിൻ കിതാബില്ലാഹ്, അവരുടെ കൈകളിൽ അള്ളാഹുവിന്റെ കിതാബ് ഉണ്ടായിട്ടും യഹൂദ നസ്രാനികൾ പിഴച്ചതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഫഖാല ജുബൈറുൻ, അങ്ങനെ ജുബൈർ പറഞ്ഞു, ഫലഖീതു ഷദ്ദാദ് ഇബ്നു ഔസ് ഫഹദ്ദസ്തുഹു ബിഹദീസി ഔഫ്. അങ്ങനെ ഞാൻ ഷദ്ദാദ് ഇബ്നു ഔസിനെ കണ്ടെത്തി, സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ ഔഫ് ഇബ്നു മാലിക്കിന്റെ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദഖ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അലാ ഉഖ്ബിറുക ബി ഔവലി ദാലിക്, അതിൽ ആദ്യം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. യുർഫഉൽ ഖുശൂഉ ഹത്താ ലാ തറാ ഖാശിഅൻ, ഭയഭക്തി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയപ്പെടും, അങ്ങനെ നിനക്ക് ഭയഭക്തിയുള്ള ഒരാളെയും കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. وخرج الامام احمد من حديث زياد بن لبيد عن النبي صلى الله عليه وسلم انه ذكر شيئا فقال. സിയാദ് ഇബ്നു ലബീദിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവിടെ നക്കൂട്ടത്തിൽ പറഞ്ഞു, ദാക ഇൻദ അവാനി ദിഹാബിൽ ഇൽം, ഇൽമ് ഇല്ലാതെയാകുന്ന സന്ദർഭത്തിലായിരിക്കും, ഇൽമ് ഇല്ലാതെയാകുന്ന സമയത്തായിരിക്കും ഇതൊക്കെ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാം. നേരത്തെ പറഞ്ഞത് തന്നെ അവലൈസൽ യഹൂദു വൽ നസാറ യഖ്റഊന തൗറാത വൽ ഇൻജീൽ ലാ യഅമലൂന ബിഷൈഇൻ മിമ്മാ ഫീഹാ. യഹൂദ നസറാനികൾ അവരുടെ അടുക്കൽ തൗറാത്തും ഇൻജീലും വായിക്കുന്നില്ലേ, പക്ഷേ ലാ യഅമലൂന ബിഷൈഇൻ മിമ്മാ ഫീഹാ, അതിലുള്ള ഒരു കാര്യവും അവർ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അമൽ ഉയർത്തപ്പെടലാണ്. വിജ്ഞാനം ഹൃദയങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിന് മുന്നേ ആദ്യം ശരീരത്തിൽ നിന്നും അതിന്റെ അവയവങ്ങളിൽ നിന്നുമാണ് ഉയർത്തപ്പെടുക. അമല് ഉണ്ടാവില്ല, പ്രവൃത്തിയിൽ ഉണ്ടാവില്ല. ഈ അവസ്ഥ ഇൽമിന് സംഭവിക്കും. ഇത്തരം ഹദീസുകൾക്ക് അത് ആളുകൾ മനസ്സിലാക്കുന്നതിൽ ചില തെറ്റായ ധാരണകളുണ്ട്. അതിൽ പെട്ടതാണ് ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ചു കളയാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശത്തെ തകിടം മറിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ഉദാഹരണമായി പറയാറുണ്ട്, ഒരു മനുഷ്യൻ അയാളുടെ മകനെ അന്യദേശത്തേക്ക് പറഞ്ഞയക്കണം, ഉദാഹരണത്തിന് അമേരിക്കയിലേക്കോ മറ്റോ പറഞ്ഞയക്കണം. അപ്പോ മകനോട് പറയണം, മകനെ നീ അവിടെ പോകുന്ന സമയത്ത് വ്യഭിചാരം കാണാൻ പറ്റും, സ്ത്രീകള് വളരെ മോശം വസ്ത്രധാരണത്തിൽ നടക്കുന്നത് കാണാൻ സാധിക്കും, ധാരാളം ജനങ്ങൾ വൃത്തികേടിൽ നടക്കുന്നത് കാണാൻ പറ്റും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാല് മോൻ അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഏതായാലും വാപ്പ പറഞ്ഞ ഇവിടെ എല്ലാ വൃത്തികേടുകളും ഉണ്ടാവും, പിന്നെ ഇനിയിപ്പോ ഞാനായിട്ട് എങ്ങനെ അതിൽ രക്ഷപ്പെടുക എന്ന് പറയല്ലോ വേണ്ടത്. അത് എന്താണോ ആ ഉപദേശത്തിന്റെ ഉദ്ദേശം, എന്താണോ ആ ഉപദേശം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ കാര്യത്തെ പരിപൂർണമായി തകിടം മറിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ പ്രശ്നത്തെ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അല്ല ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അപ്പൊ പിന്നെ അങ്ങനത്തെ നടക്ക എന്ന് വിചാരിക്കാൻ വേണ്ടിയല്ല. ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. ശരി, മാത്രമല്ല അതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങനെ റിവായത്തുകൾ കൊണ്ട് തഫ്സീർ ചെയ്യുക എന്നത് ഏറ്റവും നല്ല രൂപമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ കണ്ടു ആദ്യം സിയാദ് ഇബ്നു ലബീദിന്റെ ഈ സംഭവം, അത് ആദ്യം ഉദ്ധരിച്ച സ്വഹാബി അദ്ദേഹം ആരാണ്, അബു ദർദ ആണ്. പിന്നെ വന്ന ഹദീസിൽ ആരാണുള്ളത്, ഔഫ് ഇബ്നു മാലിക് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സിയാദ് ഇബ്നു ലബീദ് തന്നെയാണ്. അപ്പൊ മൂന്ന് ഫായിദകളുണ്ട് അതില്, സഹാബികളുമായി ബന്ധപ്പെട്ട മൂന്ന് ഫവായിദുകളുണ്ട്. ഒന്ന്, ഹദീസ് ആദ്യം ഉദ്ധരിച്ച ആരാണ്, അബു ദർദ ആണ്. അബു ദർദ എന്റെ ഹദീസിൽ സിയാദ് ഇബ്നു ലബീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സംഭവം പറഞ്ഞു. അതിൽ അവസാനം ആ ഹദീസ് സാക്ഷ്യപ്പെടുത്തിയത് ആരാണ് സത്യമാണ് എന്ന്, ഉബാദത്ത് ഇബ്നു അസ്സാമിത്ത്. ഉബാദത്ത് ഇബ്നു അസ്സാമിത്ത് ആണ് ആ ഹദീസ് സത്യമാണെന്ന് പറഞ്ഞത്. ആ ഹദീസ് ഉദ്ധരിച്ച തിർമിദിയാണ്. എന്നാൽ നസാഇ ഉദ്ധരിച്ച ഹദീസിലുള്ളത് ഹദീസ് ഔഫ് ഇബ്നു മാലിക്കിന്റേതാണ്. അതിൽ ഈ സംഭവം പറഞ്ഞ വ്യക്തി ആരാണ്, സിയാദ് ഇബ്നു ലബീദ് തന്നെയാണ്. അതിനെ സത്യപ്പെടുത്തിയത് ആരാണ്, ഷദ്ദാദ് ഇബ്നു ഔസാൻ. മൂന്നാമത്തെ ഒരു ഹദീസ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസ് ആരുടേതാണ്, ഈ ഖിസ്സയിലുള്ള സിയാദ് ഇബ്നു ലബീദ് തന്നെയാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്. വ്യത്യാസങ്ങൾ മനസ്സിലായോ, ഇത് മനസ്സിലാക്കണം. നമ്മൾ മുസ്തലഹുൽ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പാഠങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്തലഹ് പഠിക്കുമ്പോൾ എളുപ്പമാണ്. നമ്മൾ അല്ലെങ്കിലേ പഠിച്ച കാര്യങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഇതില് മൂന്നിലും സഹാബികൾ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ഷഹാദ ചെയ്യുന്ന ആളുകളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ഹദീസ് ഔഫ് ഇബ്നു മാലിക്കിൽ നിന്നും അതുപോലെ തന്നെ അബു ദർദായിൽ നിന്നും ഉദ്ധരിച്ച താബിഈ ആരാണ്, ജുബൈർ ഇബ്നു നുഫൈർ. ജുബൈർ ഇബ്നു നുഫൈർ എന്ന താബിഈ ആണ് ഈ രണ്ടുപേരും ഇത് ഉദ്ധരിച്ചത്. അപ്പൊ ഇത് ഹദീസിയായ ഒരു പാഠമാണ്. ഈ രൂപത്തിൽ ഹദീസിനെ വിശദീകരിക്കുക എന്നത് ഏറ്റവും നല്ല രൂപമാണ്, ഏറ്റവും നല്ല രൂപങ്ങൾപ്പെട്ട രൂപമാണ് ഇത്. ഹദീസിനെ വിശദീകരിക്കുമ്പോൾ വ്യത്യസ്ത റിവായത്തുകൾ എടുത്ത് വിശദീകരിക്കുക. ഇത് പ്രത്യേകിച്ച് ഇബ്നു റജബിന്റെ രീതിയാണിത്. ഇബ്നു റജബ് ജാമിഉൽ ഉലൂമുൽ ഹിക്കമലും അർബഉ നവവി വിശദീകരിച്ച സന്ദർഭത്തിൽ ഇതേ രൂപമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ആ ഹദീസിന് വന്ന വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ എടുത്തു കൊടുക്കും. അത് ഇവിടെ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദീനുന്നസീഹ, ഈ ഹദീസാണ് വിശദീകരിക്കുന്നതെങ്കിൽ ഈ ഹദീസ് മറ്റ് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത്. ഈ ഹദീസ് ഏതൊക്കെ സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ആദ്യം ആ കാര്യം പറയും. എന്നിട്ട് അപ്പൊ ആ മൊത്തത്തിൽ ആ റിവായത്തുകൾ മുഴുവൻ വായിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്കൊരു വിവരം കിട്ടും, ആ ഹദീസിനെ കുറിച്ച് ഏതാണ്ടൊരു വ്യക്തമായ ബോധ്യം കിട്ടും. അപ്പൊ ഈ ഹദീസ് തന്നെ ഉദാഹരണമായി എടുക്കാം. ഇതിൽ ആദ്യത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്ര മാത്രമാണ്. അവിടുന്ന് പറഞ്ഞു, ഹാദിഹി തൗറാത്തു വൽ ഇൻജീലു ഇൻദൽ യഹൂദി വൽ നസാറ ഫമാദ തുഗ്നി അൻഹും. യഹൂദ നസറാനികളുടെ അടുക്കൽ തൗറാത്തും ഇഞ്ചീലും ഉണ്ട്, അത് അവർക്ക് വല്ല സഹായവും ചെയ്തോ? അത്രയേ ഉള്ളതിന്. എന്നാൽ അടുത്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യഹൂദ നസറാനികളുടെ ദലാലത്തുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ കൈകളിൽ അള്ളാന്റെ കിതാബുണ്ടായിട്ടു. നേരത്തെ ഹദീസിൽ എന്താ ഉള്ളത്? അവരുടെ കയ്യിൽ തൗറാത്തും ഇഞ്ചീലും ഉണ്ട് എന്നത് അവരെ സഹായിച്ചില്ല, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഹദീസിൽ എന്താ ഉള്ളത്? തൗറാത്തും ഇഞ്ചീലും ഉണ്ടായിട്ടും അവർ വഴികേടിലേക്ക് എത്തി, കുറച്ചുകൂടി വ്യക്തത വന്നു, എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നത്. ബലാലത്തിൽ അവർ എത്തിപ്പെട്ടു. ആദ്യത്തേതിൽ അവരെ സഹായിച്ചില്ല എന്നുള്ളതാണ്, തൗറാത്തും ഇഞ്ചീലും അവരെ സഹായിച്ചില്ല, അതൊരു ആമായ വാക്കാണ്, പൊതുവായ വാക്കാണ്. രണ്ടാമത്തെ ഹദീസിലുള്ളതോ അവർക്ക് ബലാലത്തുണ്ടായി എന്ന വ്യക്തമായ പദമാണ്. ഇനി മൂന്നാമത്തെ ഹദീസ് അതിനേക്കാൾ വ്യക്തമാണ്. എന്താണ് ആ ഹദീസ്? ആ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലൈസൽ യഹൂദു വൻ നസാറ യഖറഊന തൗറാത വൽ ഇൻജീൽ ലാ യഅമലൂന ബിശൈഇൻ മിൻഹാ. യഹൂദ നസറാനികളുടെ അടുക്കൽ തൗറാത്തും ഇഞ്ചീലും ഉണ്ട്, പക്ഷെ അവർ അതിൽ നിന്ന് ഒരു അമലും ചെയ്യുന്നില്ല. അപ്പൊ കുറച്ചുകൂടി വ്യക്തത വന്നു ആ ഹദീസിന്റെ റിവായത്തിന്, കുറച്ചുകൂടി വ്യക്തത വന്നു. എങ്ങനെയാണ് അവർക്ക് ആ അബദ്ധം സംഭവിച്ചത്? അവർ അതിൽ നിന്ന് അമൽ ചെയ്തില്ല എന്നത് കൊണ്ടാണ്. ശരി. ففي هذه الاحاديث ان ذهاب العلم بذهاب العلم ان ذهاب العلم بذهاب العمل ഈ ഹദീസുകളിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഇൽമ് നശിക്കുക അമൽ നശിക്കുമ്പോഴാണ്. وان الصحابه فسروا ذلك بذهاب العلم بذهاب العلم الباطن من القلوب وهو الخشوع. സഹാബികളാകട്ടെ ഇൽമ് പോകുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അമൽ പോകുമെന്നാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങൾ. ഇൽമു പോകും എന്നതിന്റെ ഉദ്ദേശം, അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അമൽ ഉയർത്തപ്പെടുമെന്ന്. സഹാബികൾ ഉയർത്തപ്പെടുന്ന അമലിൽ ആദ്യമായി ഉയർത്തപ്പെടുന്ന അമലായിട്ട് ഏതാ പറഞ്ഞത്? ഖുശൂഅൻ. അതാകട്ടെ, ഏതിന്റെ അമലാണ് ഖുശൂഅ എന്നത്? ഖൽബിന്റെ അമലുകൾപ്പെട്ടതാണ്, അഅ്മാലുൽ ഖുലൂബിൽപ്പെട്ടതാണ്. അപ്പൊ ഹൃദയത്തിലുള്ള അറിവാണ് ആദ്യം ഉയർത്തപ്പെടുക, നാവിന്റെ മേലുള്ള ഇൽമല്ല. നാവില് ഇൽമുണ്ടാവും, പക്ഷേ ഹൃദയത്തിൽ ഇൽമുണ്ടാവില്ല. ഇൻഷാല്ലാ അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഫഇന്നൽ ഇൽമ ഇൽമാനി, ഇൽമ് രണ്ട് രൂപത്തിലാണ്. കമാ ഖാല അൽ ഹസനുൽ ബസ്രി, അദ്ദേഹം പറഞ്ഞതുപോലെ ഇൽമ് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഇൽമുൽ ലിസാൻ, ഒന്ന് നാവിലുള്ള ഇൽമ്. ഫദാക ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദമ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തെളിവാണ് ആദം സന്തതിയുടെ മേൽ. നാവിന്റെ മേലുള്ള ഇൽമ് എന്ന് പറഞ്ഞാല് നാവുമ്പോ നല്ല ഇൽമുണ്ട്, പ്രവൃത്തിയിലുണ്ടാവില്ല, അതാണ് നാവുമത്തെ ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്ന അഖ്വാഫ മാ അഖാഫ അലാ ഉമ്മത്തി കുല്ല മുനാഫിഖിൻ അലീമൽ ലിസാനി ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഉമ്മത്തിൽ ഭയക്കുന്നത് എല്ലാ മുനാഫിഖിനെയുമാണ്. അവന്റെ സ്വഭാവം എന്തായിരിക്കും? അലീമുൽ ലിസാൻ, നാവില് അറിവുണ്ടാവും, നാവിൽ നല്ല അറിവുള്ള ആളായിരിക്കും, പക്ഷെ അമലില് തീരെ അറിവുണ്ടാവും. അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇൽമ് രണ്ട് രൂപത്തിലാണ്, ഒന്ന് ഇൽമുൽ ലിസാൻ, ഒന്ന് നാവിലുള്ള ഇൽമ്. ഫദാക ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദമ, അത് ആദം സന്തതിയുടെ മേൽ അള്ളാഹുവിനുള്ള തെളിവാണ്. രണ്ട് വഇൽമുൻ ഫിൽ ഖൽബി, രണ്ട് ഹൃദയത്തിലുള്ള ഇൽമാണ്. ഫദാക അൽ ഇൽമുൻ നാഫിഉ, അതാകുന്നു ഉപകാരപ്രദമായ ഇൽമ്. അതാണ് നമുക്ക് വേണ്ടത്. ഏത് ഇൽമാ നമുക്ക് വേണ്ടത്? അൽ ഇൽമുൻ നാഫിഉ. ആ ഇൽമിന്റെ അടയാളം എന്താണ്? അത് ഹൃദയത്തിലുള്ള ഇൽമാണ്. കുറെ മഅലൂമാത്തുകൾ അറിയാം. തയ്യിബ്, അൽ കലിമാതു സലാസത്തു അഖ്സാമുൻ, ഇസ്മുൻ വഹർഫുൻ വഫിഉലുൻ. കലിമത്തുകൾ മൂന്നെണ്ണമാണ്, അത് ഇസ്മു ഫിഉലു ഹർഫ്. തയ്യിബ്, നിസ്കാരം, അത് മുത്തതവഅത്തുകൾ ഇതൊക്കെയാണ്, ഫറായിദുകൾ ഇതൊക്കെയാണ്, വാജിബാത്തുകൾ ഇതൊക്കെയാണ്, അർക്കാനുകൾ ഇതൊക്കെയാണ്, സുന്നത്തുകൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷുറൂത്തുകൾ ഇന്നതൊക്കെയാണ്, അർക്കാനുകൾ ഇന്നതൊക്കെയാണ്. പക്ഷെ അതൊന്നും അതിന്റെ ജീവിതത്തിലില്ലെങ്കിലോ? അള്ളാഹുവിന്റെ അടുക്കൽ നാളെ അവന് എതിരായ തെളിവാകുമെന്നല്ലാതെ വേറെ ഉപകാരം അതുകൊണ്ടില്ല. അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ഇൽമുകൾ കുറെ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകൾക്ക് ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിക്കൊരു എക്സർസൈസാണ്, ബുദ്ധി വർക്കൗട്ട് ചെയ്യിക്കാനുള്ള ഒരു പണി, അതാവരുത്. ഇത് നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കേണ്ട ഇൽമായിരിക്കണം. വറൂവിയ അനിൽ ഹസനി മുർസലൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് അൽ ഹസൻ അൽ ബസറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുർസലായി ഉദ്ധരിച്ചിരുന്നു. അപ്പൊ എന്തായിരിക്കും മുർസൽ എന്ന് പറഞ്ഞാല്? ആ സഹാബികളെ മുറിച്ചുകൊണ്ട് താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തത്. അപ്പൊ അൽ ഹസൻ ആരാണ്? താബിഈ അൽ ഹസനുൽ ബസറി. وفي صحيح مسلم عن ابن مسعود قال ابن مسعود ده حديث الحديثي امام مسلم درس حديث الكلام ان اقواما يقرؤون القران لا يجاوز تراقيهم ചില ആളുകൾ അവർ ഖുർആൻ പാരായണം ചെയ്യും. لا يجاوز تراقيهم അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയില്ല. എന്തി തൊണ്ടക്കുഴിയിൽ താഴോട്ട് ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്, ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. അതല്ലാതെ അതിന്റെ ശബ്ദം താഴത്തേക്ക് പോകില്ല എന്നോ ഹർഫുകൾ താഴത്തേക്ക് പോകില്ല എന്നോ അല്ല, മറിച്ച് അത് നാവിന്റെ മേലെ തന്നെ കിടന്ന് കളിക്കും, അതൊരിക്കലും ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല. ഇന്ന് പല ആളുകളുടെ ഖിറാഅത്ത് അതേ രൂപത്തിലാണ് അല്ലെ? അവർ ഓതുന്നുണ്ട്. എന്താ ഓതിയെന്ന് ചോദിച്ചാൽ, എന്താണ് ഇപ്പൊ ഓതിയത്, എന്താണ് ഇപ്പൊ ഈ ആയത്തിൽ നീ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയില്ല. ഞാൻ പറയുന്ന അറബി അറിയാത്ത ആൾക്കാരെ കുറിച്ചല്ല, അറബി അറിയുന്ന ആളുകളെ കുറിച്ചാണ്. അറബി അറിയുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഖുർആൻ ഓതുമ്പോൾ എന്താ അവൻ ഇപ്പൊ നീ ഓതിയത് എന്ന് ചോദിച്ചാൽ അവനെ സംബന്ധിച്ച് പുണ്യം ഒന്നും കൂടി നോക്കേണ്ടി വരും, കാരണം അവൻ ചിന്തിച്ചിട്ടല്ല ഓതുന്നത്, അങ്ങനെ ഓതി പോവാൻ. അൽ ഹസൻ അൽ ബസ്റി റഹിമഹുള്ള തന്നെ പറഞ്ഞതുപോലെ ഖുർആൻ അല്ലാ ഇറക്കിയത് അതുകൊണ്ട് അമൽ ചെയ്യാനും അതിൽ ചിന്തിക്കാനുമാണ്. എന്നാൽ ജനങ്ങൾ ഖുർആൻ ഓതാന്നുള്ളതിനൊരു അമലാക്കി കളഞ്ഞു. അള്ളാഹ് ഇറക്കിയത് ഇതിനെ കുറിച്ച് ചിന്തിക്കാനും ഇത് ജീവിതത്തിൽ കൊണ്ടുവരാനുമാണ്, പ്രാവർത്തികമാക്കാനുമാണ്. പക്ഷെ ആളുകൾ എന്താക്കി? ഖുർആൻ ഓതാന്നുള്ളതിനൊരു പ്രവൃത്തിയാക്കി. അപ്പൊ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഖാനാ പഠിക്കാൻ എളുപ്പമുള്ള ഹദീസാണ്. ولكن ان النال اذا وقع في القلب അത് ഹൃദയത്തിൽ പതിക്കുകയും ഫറസഖ അതിൽ അടി ഉറക്കുകയും ചെയ്താൽ, റസഖ എന്ന ആഴത്തിൽ ഉറച്ചു നിന്നു, റസൂഖ് എന്ന് പറഞ്ഞാൽ റസൂഖുൽ ഖദമി ഫിൽ ഇൽം, ഇൽമിൽ ആഴത്തിൽ കാലൂന്നിയാൾ എന്നാണ് അതിന്റെ അർത്ഥം. റസൂഖുൽ ഖദമി ഫിൽ ഇൽം, ആഴത്തിൽ കാലൂന്നിയാൾ. ഇൽമിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാരെ കുറിച്ച് പറയാറുണ്ട്, ഫറസ ഖഫീഹി, ആ ഇൽമ് അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നി. നഫഅ, അങ്ങനെ ചെയ്താൽ അത് അവന് ഉപകാരപ്പെടും. ഇൽമ് നാഫിആവ എപ്പോഴാന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാല. ഇൽമ് ദാറാവ എപ്പോഴാണ്? അത് വെറും നാവില് മാത്രം നിന്നാലുമാണ്. ഇൽമ് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അത് നാഫിആയി, ഇൽമ് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലോ അത് ദാറാണ്, അത് ഉപദ്രവിക്കുന്ന ായിരിക്കും. തീർച്ചയായിട്ടും നാവോണ്ട് മാത്രമല്ല ഇൽമ് അവന് പ്രത്യേകിച്ച് ഉപകാരം ചെയ്യില്ല, അത് അവന് ഹുജ്ജത്തല്ല, അവനെതിരായ ഹുജ്ജത്താണ്. ഉപകാരപ്രദമായ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൽമാണ്. ആ ഇൽമ് അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഊട്ടിയുറപ്പിക്കും, അവനോടുള്ള ആദരവ് വർദ്ധിപ്പിക്കും. വഖശിയതഹു വഇജ്ലാലഹു, അള്ളാഹുവിനുള്ള ഭയവും അവനെ മഹത്വം അവനുള്ള മഹത്വം കൽപ്പിക്കാനുള്ള ഹൃദയവും നൽകും. വതഅദീമഹു വമഹബ്ബതഹു, അള്ളാഹുവിനെ ആദരിക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും അതവനെ പ്രേരിപ്പിക്കും. അതാണ് ശരിയായ ഇൽമ്. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇൽമ് ഉപകാരപ്പെടുക എന്നതിന് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു വഴിയാണ് ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് ബോധത്തിൽ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക എന്നുള്ളത്. അത് ഇൽമ് ഉപകാരപ്പെടാൻ ഏറ്റവും നല്ല വഴിയാണ്. ഖുർആനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഓതുക, അതിനെക്കുറിച്ച് ആലോചിച്ച്, അതിൽ എന്താണ് പറയുന്നത് ശരിക്കും ആലോചിച്ചിട്ട് ഖുർആൻ ഓതുക എന്നത് ഹൃദയത്തിൽ ഇൽമ് തട്ടാനുള്ള ഒരു വഴിയാണ്. ومتى سكنت هذه الاشياء في القلب خشع فخشعت الجوارح كلها تبعا لخشوعه. يപ്പോൾ ഹൃദയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താമസമാക്കുന്നുവോ അപ്പോൾ ഹൃദയം അല്ലാഹുവിനെ ഭയക്കാൻ തുടങ്ങും. ഹൃദയം അല്ലാഹുവിനെ ഭയന്നാൽ ശരീരത്തിലെ അവയവങ്ങൾ അല്ലാഹുവിനെ ഭയക്കാൻ തുടങ്ങും. ഹൃദയത്തിന്റെ ഭയത്തിന് ശേഷമായിക്കൊണ്ട് ഇതിന് ബലപ്പെടുത്താവുന്ന ഹദീസ് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടില്ല ഇതേ രൂപത്തിൽ. അതാ ഹദീസ്, അല ഇന്ന ഫിൽ ഖൽബി അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹ. ഹൃദയത്തിലൊരു ശരീരത്തിലൊരു മാംസകഷ്ണം ഉണ്ടത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ എല്ലാം മോശമായി. അല വഹിയ القلب. وفي صحيح مسلم عن النبي صلى الله عليه وسلم انه كان يقول اني اعوذ بالله من علم لا ينفع ومن قلب لا يخشع. النبي صلى الله عليه وسلم പ്രാർത്ഥനകളിൽ പെട്ടതായിരുന്നു ഇത്. മുസ്ലിമിൽ വന്ന ഹദീസാണ് ഇത്. اني اعوذ بالله من علم لا ينفع ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. ومن قلب لا يخشع അള്ളാഹുവിനെ ഭയക്കാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. وهذا يدل على ان العلم الذي لا يوجب الخشوع للقلب فهو علم غير نافع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാക്കാത്ത ഏതൊരു ഇൽമും ഉപകാരപ്പെടാത്ത ഇൽമാണ്. ഉപകാരപ്പെടാത്ത ഇൽമിന്റെ അടയാളം ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. വറുവി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു കാന യസ്അലുല്ലാഹു ഇൽമന നാഫിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അവിടുന്ന് അന്നഹു കാന യസ്അലു ഇൽമൻ നാഫിഅ, അവിടുന്ന് ഉപകാരപ്രദമായ ഇൽമ് അല്ലാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. വഫി ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലുല്ലാഹു ഇൽമന നാഫിഅ. എന്തർത്ഥം? ഉപകാരപ്രദമായ അറിവ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. വതഅവദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ശരണം ചോദിക്കുക. വഅമ്മൽ ഇൽമു അല്ലദീ അലൽ ലിസാനി ഫഹുവ ഹുജ്ജത്തുല്ലാഹി അല ഇബ്നി ആദം കമ ഖാല അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക. നാവിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഇൽമ് ആദം സന്തതിയുടെ മേൽ അള്ളാഹുവിനുള്ള തെളിവാണ്, അവനെ നരകത്തിലിടാനുള്ള തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ ഒന്നല്ലെങ്കിൽ നിനക്കുള്ള തെളിവാണ്, അതല്ലെങ്കിൽ നിനക്കെതിരെയുള്ള തെളിവാണ്. ഒന്നല്ലെങ്കിൽ നിനക്ക് അനുകൂലമായി പറയും, അല്ലെങ്കിൽ നിനക്കെതിരായി പറയും. എപ്പോഴും നമുക്ക് അനുകൂലമായി പറയാം, അതനുസരിച്ച് അമൽ ചെയ്താലാണ്. എപ്പോഴും എതിരായി പറയാം, അത് നമ്മൾ ഓതി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി എന്നിട്ട് നമ്മൾ അതിനെതിരായി പ്രവർത്തിച്ചാലാണ്. പറയാൻ പോകുന്ന കാര്യം, ജനങ്ങളിൽ നിന്ന് ഹൃദയത്തിലുള്ള ഇൽമ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബാഖിയ ളാഹിറു അലൽ അൽസിനതി ഹുജ്ജതൻ, നാവിന്റെ മേലെ നിലനിൽക്കുന്ന ഇൽമ്, പുറമേക്ക് പ്രകടമാകുന്ന ഇൽമ്, അത് അള്ളാഹുവിന്റെ തെളിവായി എപ്പോഴും ഉണ്ടായിരിക്കും, അതവിടെ ബാക്കിയായിരിക്കും. നാവിന്റെ മേലെ നിൽക്കുന്ന ഇൽമ് എപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഹൃദയത്തിലുള്ള ഇൽമ് പോയാലും നാവിലുള്ള ഇൽമ് ഉണ്ടാവും. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിച്ചതായി കാണാം, അവർ സലഫുകൾപ്പെട്ട ചില ആളുകളോട് പറഞ്ഞു, പിന്നെ സലഫുകളുടെ ഫളായിലുകൾ അവരുടെ മേന്മകൾ എടുത്തു പറയുന്ന ഹദീസുകൾ പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, സലഫുകളുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്നുള്ളതുപോലെ ഇൽമിനുള്ള സഹായങ്ങളും ഇൽമ് ലഭിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു അന്ന്. ഒരു ഹദീസ് കിട്ടണമെങ്കിൽ മാസങ്ങൾ വഴിദൂരം നടക്കണം. ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ധാരാളം പ്രയാസപ്പെടണം. പക്ഷെ ഇന്നോ, ഇന്ന് വളരെ എളുപ്പമാണ്. പണ്ഡിതന്മാരെ ബന്ധപ്പെടണമെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാം, വാട്സപ്പും മറ്റേതും മറിച്ചതൊക്കെ ഉണ്ട്. ഇന്ന് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ എളുപ്പമാണ്. ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് പിന്നെ കീബോർഡിൽ അമർത്തിയാൽ പല വിഷയങ്ങൾ നമ്മുടെ കൺമുന്നിലെത്തി, എല്ലാം എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു, ഇൽമ് ഇന്നാണ് കൂടുതൽ. ഇത് പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. ഏത് സലഫുകളുടെ ഓരോ കാലഘട്ടത്തിൽ ഇൽമ് വീട് എളുപ്പമാവുകയാണ് ചെയ്തത്. സഹാബികളുടെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ എളുപ്പമായിരുന്നു താബിഈങ്ങളുടെ കാലത്ത്. താബിഈങ്ങളുടെതിനേക്കാൾ എളുപ്പമായിരുന്നു തബിഈ താബിഈങ്ങളുടെ കാലത്ത്. അങ്ങനെ എളുപ്പമായി കൊണ്ടിരുന്നു. അപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾ ചോദിച്ചു, ഇൽമ് പണ്ടുള്ളതിനേക്കാൾ ഇൽമ് ഇപ്പോഴല്ലേ കൂടുതലുള്ളത്? അപ്പോൾ അവർ പറഞ്ഞതായി കാണാം, പണ്ട് ഇൽമ് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ കലാമ് വളരെ കുറവായിരുന്നു, സംസാരം കുറവായിരുന്നു. എന്നാൽ ഇന്ന് സംസാരം കുറയുണ്ട്, പക്ഷേ ഇൽമ് അമൽ ചെയ്യപ്പെടാവുന്ന ഇൽമ് വളരെ കുറവാണ്. അതിപ്പോ ഇന്നും ഇൽമിനെ കുറിച്ചുള്ള സംസാരം, എഴുത്ത്, പ്രസംഗം ഇതൊക്കെ ഇന്ന് കൂടുതലാണ്, പണ്ടുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇബ്നു മസ്ഊദിനൊക്കെ ആഴ്ചയിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു. നമുക്കിവിടെ മർക്കസിൽ ദിവസം നാല് ദർശനം, വലിയ വർധനവാണ്. അത് എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഞാൻ പറഞ്ഞത് ഇബ്നു മസ്ഊദിന്റെ ഒരു ആഴ്ചയിലത്തെ ഒരു ദർശനം മതി ഒരു മാസത്തേക്കുള്ളത്. നമ്മളിവിടെ എടുക്കുന്ന ഒരു വർഷത്തെ ദർശന പകരമായി, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് പകരമായി അത് മതി. പക്ഷെ അത് കുറവായിരുന്നു, സംസാരം കുറവായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച, അദ്ദേഹം തെരഞ്ഞെടുത്ത ദിവസം വ്യാഴാഴ്ചയായിരുന്നു. ആ ഒരു ദിവസമാണ് അവരുടെ ദർശനം. അതിൽ കൂടുതൽ അവരോട് എടുക്കാൻ പറഞ്ഞാൽ തന്നെ ഇബ്നു മസ്ഊദ് പറയുമായിരുന്നു, ഞാൻ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്ന് വ്യാപകമായി ദർസുകളും ക്ലാസുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അമൽ ചെയ്യുന്നവർ എത്ര കുറവാണ്, വളരെ കുറവാണ്. എടുക്കുന്ന ആളുകൾ തന്നെ കുറവാണ്, ചെയ്യുന്നത് കേൾക്കുന്നവരും കുറവാണ്. അപ്പോൾ പണ്ട് എന്തുണ്ടായിരുന്നു? ഇൽമ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും അവരുടെ സംസാരങ്ങളിലൂടെ ആയിരുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നു. ഇന്ന് എഴുതപ്പെട്ട രൂപത്തിലും വായിക്കപ്പെടുന്ന രൂപത്തിലും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടും ഒക്കെ ഇൽമ് ധാരാളമുണ്ട്, പക്ഷെ അമൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇബ്നു റജബ് അൽ ഹംബലി തന്നെ പറഞ്ഞതായി കാണാം, കലാമു സലഫി ഖലീലുൻ, കലാമു സലഫി ഖലീലുൻ കസീറുൽ ബറക. സലഫുകളുടെ വാക്കുകൾ വളരെ കുറവാണ്, പക്ഷേ കസീറുൽ ബറക, ധാരാളം ബറക്കത്തുള്ളതായിരിക്കും. ഒരു വാക്ക് അതിൽ ആയിരം ആശയങ്ങൾ ഉണ്ടാകും. വകലാമുൽ ഖലഫ് കസീറുൻ ഖലീലുൽ ബറക. പിൻഗാമികളുടെ വാക്കുകൾ ധാരാളം ഉണ്ടാകും, പക്ഷേ അതിലുള്ള ബറക്കത്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ വളരെ ഒജീസായിരുന്നു, വളരെ ചുരുങ്ങിയ ഖുത്ബയായിരുന്നു, പക്ഷെ അതിൽ വളരെ ആശയ സമ്പുഷ്ടമായിരുന്നു. ഇന്ന് ആളുകൾ, നമ്മളിൽ പലരും തന്നെ 30-40 മിനിറ്റ് പ്രസംഗിക്കാറുണ്ട്. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒന്ന്. രണ്ട്, അത്തരം ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും. ഫല്ലാഹു അൽ മുസ്താൻ. ولا حول ولا قوة إلا بالله. شري فإذا ذهب من الناس العلم الباطن بقي الظاهر على الألسنة حجة. ജനങ്ങൾക്കിടയിൽ നിന്ന് ഹൃദയത്തിലുള്ള ഇൽമു നശിച്ചു കഴിഞ്ഞാൽ അവരുടെ നാവുകളിലുള്ള ഇൽമു ബാക്കിയാകും, അത് അല്ലാഹുവിന്റെ തെളിവായി അവിടെ തന്നെ ഉണ്ടായിരിക്കും. ثم يذهب هذا العلم الذي هو حجة بذهاب حملته. പിന്നീട് അവരുടെ നാവുകളിലുള്ള ഇൽമ, അതായത് ഉലമാക്കൾ, അവരും നശിച്ചു പോകും. പണ്ഡിതന്മാർ നശിച്ചു പോകുന്നതിലൂടെ അവരുടെ നാവുകളിലുള്ള ഇൽമും നശിച്ചു പോകും. ولا يبقى من الدين الا اسمه. പിന്നെ ദീനിൽ നിന്ന് ബാക്കിയാകുക അതിന്റെ പേരുകൾ മാത്രമാണ്. അവൻ മുസ്ലിമാണ്, അവൻ ഇസ്ലാമിന്റെ ആളാണ്, ഇവൻ സലഫിയാണ്, ഇവൻ ദഅവത്ത് ചെയ്യുന്നു, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, ഇങ്ങനെ പേരുകൾ മാത്രം ഉണ്ടാകും. അതിനൊന്നും യാഥാർത്ഥ്യമുണ്ടായിരിക്കില്ല, കഴമ്പുണ്ടായിരിക്കുകയില്ല. ഫയബ്ഖൽ ഖുർആനു ഫിൽ മസാഹിഫ്, ഖുർആൻ വെറും മുസ്ഹഫുകളിൽ മാത്രം ബാക്കിയാകും. ثم يسرى به في اخر الزمان, പിന്നീട് അതും ഖുർആനും ഏടുകളിൽ നിന്ന് ഉയർത്തപ്പെടും. فلا يبقى منه في المصاحف ولا في القلوب شيء, പിന്നീട് മുസ്ഹഫുകളിലോ ഹൃദയത്തിലോ ഖുർആൻ ഒരു തരിമ്പ് പോലും ബാക്കിയാകാതെയാകും. അത് അന്ത്യനാളിന്റെ അവസാന സമയവും ഉണ്ടാവും, മുസ്ഹഫുകൾ മുഴുവൻ ഉയർത്തപ്പെടും, ഖുർആൻ ഏടുകളിൽ നിന്നും അതുപോലെ തന്നെ ഹൃദയങ്ങളിൽ നിന്നും ഉയർത്തപ്പെടും. മാത്രമല്ല ഖുർആന്റെ താരീഫിൽ തന്നെ നമ്മൾ പഠിക്കാറുണ്ട് എന്ത്, കലാമുല്ലാഹ് മൻഹു ബദ വ ഇലൈഹി യഊദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്നാൽ അത് അവനിൽ നിന്ന് ആരംഭിച്ചു, അത് അവനിലേക്ക് തന്നെ മടങ്ങും. അതായത് മുസ്ഹഫുകൾ, അത് ആളുകൾ അതിനെ പരിഗണിക്കാതെ, ആളുകൾ അതിനെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങും. ومن هنا قسم من قسم من العلماء العلم الى باطن وظاهر. ഈ അർത്ഥത്തിലാണ് പണ്ഡിതന്മാരിൽ ചിലർ ഇൽമിനെ അൽ ഇൽമുൽ ബാത്തിൻ അൽ ഇൽമുൽ ളാഹിർ എന്നിങ്ങനെ വേർതിരിച്ചത്. ആന്തരികമായ അറിവ്, ബാഹ്യമായ അറിവ്. فالباطن ما باشر القلوب فاثمر لها الخشيه والخشوع والتعظيم والاجلال والمحبه والانس والشوق. ആന്തരികമായ അറിവ് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഭയവും ഭക്തിയും അള്ളാഹുവിനെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും അവനോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ബാത്തിനായ ഇൽമ്, ഹൃദയത്തിലുള്ള ഇൽമ്. വദ്ദാഹിർ മാ കാന അല ലിസാൻ فبه تقوم حجه الله على عباده. എന്നാൽ ബാഹ്യമായ അറിവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവിന്റെ മേൽ മാത്രം ബാക്കിയാകുന്ന ഇൽമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തെളിവ് സ്ഥാപിതമാണ്. അതായത് ഉദാഹരണത്തിന് ഇസ്ലാം എന്താണ് എന്നൊരാൾക്കറിയാം, അയാൾ അതിനെക്കുറിച്ച് നാട്ടിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ, അതോടുകൂടി അള്ളാഹുന്റെ തെളിവ് സ്ഥാപിതമാകുന്നുണ്ട് അയാളെ കൊണ്ട്. പക്ഷെ അയാൾക്കത് ഉപകാരപ്പെടുമോ? ഇല്ല. അയാളത് പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്കത് ഉപകാരപ്പെടുകയില്ല. അപ്പൊ ഇൽമു ബാത്തിനുണ്ട്, ഇൽമു അദ്ദാഹരുണ്ട്. അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, വഖതബ വഹബ് ഇബ്നു മുനബ്ബിഹിൻ ഇലാ മക്ഹൂലിൻ. വഹബ് ഇബ്നു മുനബ്ബിഹ്, അദ്ദേഹം മക്ഹൂൽ, അദ്ദേഹത്തിന് എഴുതിയ ഒരു കത്തിൽ കാണാം, ഇന്നക മറഉൻ ഖദ് അസബ്ത ബിമ ദഹറ ലക മിൻ ഇൽമി ഇസ്ലാമി ഷറഫ. മക്ഹൂലിനോട് അദ്ദേഹം പറയാണ്, നിനക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഖദ് അസബ്ത ബിമ ദഹറ ലക മിൻ ഇൽമി ഇസ്ലാമി ഷറഫൻ, ഇസ്ലാമിൽ നീ നേടിയ ഇൽമ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ആദരവ് നിനക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തനായിരുന്നു മക്ഹൂൽ, അവർക്കിടയിൽ ബഹുമാനം ലഭിച്ചയാളായിരുന്നു. ഫത്ലു ബിമ ബതന മിൻ ഇൽമി ഇസ്ലാമി മഹബ്ബതൻ വസുൽഫ. ഇനി നിന്റെ ഉള്ളിലുള്ള നിന്റെ ആന്തരികമായ ഇൽമുകൊണ്ട്, ഇസ്ലാമിനെ കുറിച്ച് നിന്റെ ഹൃദയത്തിലുള്ള ഇൽമുകൊണ്ട് നീ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും നീ നേടിയെടുക്കുക എന്ന് വഹബ് ഇബ്നു മുനബ്ബിഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. وفي روايه اخرى انه كتب لي മറ്റൊരു روايه കാണാം, ഒരു കുറച്ചുകൂടി വ്യക്തമായ روايه ആണ് അത്. انك قد بلغت بظاهر علمك عند الناس منزله وشرفا. നിന്റെ അടുക്കലുള്ള അൽ ഇൽമു ദാഹിർ, പുറമേക്ക് പ്രകടമായ ഇൽമ്, അതുകൊണ്ട് നീ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനവും ബഹുമാനവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫത്ലു ബി ബാത്തിനി ഇൽമിക ഇൻദ അല്ലാഹി മൻസിലതൻ വസുൽഫ. ഇനി നീ നിന്റെ ഹൃദയത്തിലുള്ള ഇൽമു കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്നേഹവും സാമീപ്യവും പിടിച്ചുപറ്റുക, അല്ലെങ്കിൽ സാമീപ്യവും നേടുക, അന്വേഷിക്കുക. പിടിച്ചുപറ്റുക എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് അന്വേഷിക്കാനാണ്. واعلم ان احدى المنزلتين تمنع من الاخرى. കാരണം നീ മനസ്സിലാക്കണം, ജനങ്ങളുടെ അടുക്കുള്ള സ്ഥാനം നിനക്ക് കിട്ടിയാൽ അല്ലാഹുവിന്റെ അടുക്കുള്ള സ്ഥാനം പോകും, അല്ലാഹുവിന്റെ അടുക്കുള്ള സ്ഥാനം കിട്ടിയ ജനങ്ങളുടെ അടുക്കുള്ള സ്ഥാനം നഷ്ടപ്പെടും. واعلم ان احدى المنزلتين, ഏതെങ്കിലും ഒരു മൻസിലത്ത്, ഒരു സ്ഥാനം മറ്റേതിനെ തടയുന്നതാണ് എന്ന കാര്യം നീ മനസ്സിലാക്കണം. ജനങ്ങളുടെ സ്ഥാനം നോക്കി നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്ഥാനം പോകും, അല്ലാഹുവിന്റെ അടുക്കുള്ള സ്ഥാനം പോകും. അള്ളാഹുവിന്റെ അടുക്കള സ്ഥാനം മാത്രമാണ് ഒരാൾ തേടുന്നതെങ്കിൽ അയാൾക്ക് ജനങ്ങളുടെ അടുക്കൽ ചിലപ്പോൾ സ്വീകാര്യത ലഭിച്ചുകൊള്ളണമെന്നില്ല.
فأشار وهب بعلم الظاهر إلى علم الفتاوى والأحكام والحلال والحرام والقصص والوعظ وما وهو ما يظهر على اللسان.
ഇവിടെ വഹബ് ഇബ്നു മുനബ്ബിഹ് അദ്ദേഹം പുറമേക്ക് പ്രകടമാകുന്ന ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫത്വ കൊടുക്കുക, വിധി പറയുക, ഹലാൽ ഹറാമുകളിൽ തീരുമാനം പറയുക, അതുപോലെ ഖിസസുകൾ വഅദ് പറയുക. ഖിസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ടത്തെ കാലത്ത് കഥ പറച്ചിരുന്നല്ല എന്റെ ഉദ്ദേശം, മറിച്ച് ജനങ്ങളുടെ മനസ്സിന് തട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ശൈലിയൊക്കെ നന്നാക്കി പ്രസംഗിക്കുക, നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നത്. ആയത്തുകളും ഹദീസുകളും മാത്രം പറയുന്ന ഹലാൽ ഹറാം പഠിപ്പിക്കുന്ന ദർസായിരിക്കൂല, ഒരു പ്രസംഗ രൂപത്തിൽ പറയുന്ന ജനങ്ങളുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ സംസാരിക്കുന്നതിനാണ് അൽ ഖുസ്വാസ് എന്ന് അവരെ പറ്റിയാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏതായി ചെങ്കതികളെ എന്താ നൌഷാദ് ബാക്കവി, ഈ ജാതി ആൾക്കാരൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ്. ഈ ആളുകളെ പറ്റിച്ചുകൊണ്ട് കഥ പറയുന്നത്, അന്ന് സഹാബികളുടെ കാലത്ത് ആളുകളെ കളവ് പറയലില്ലായിരുന്നു, ഇന്ന് ആളുകൾ കളവും കൂടി കൂട്ടിച്ചേർക്കലുണ്ട്, അവർ കൂടുതൽ ഷറുള്ള ആളുകളാണ്. പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനെ കഥ പറയുന്ന, ഇങ്ങനെ ആളുകളെ രസിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്ന ആളുകളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരു തവണ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് എന്നെ ഈ മസ്ജിദിൽ നിന്ന് പുറത്താക്കിയത് ഈ കഥ പറച്ചിലുകാരാണ്, ഈ ഖുസാസുകളാണ്. പരമ്പര പ്രസംഗം കണ്ടുമ്പോൾ ഒന്നും പഠിക്കാനും മനസ്സിലാക്കാനും വായിക്കാനും ഒന്നും സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇവരിങ്ങനെ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും, അത് എപ്പോഴും നാട്ടിൽ അങ്ങനെയാണല്ലോ, ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന ക്ലാസ്സിനായിരിക്കും ആൾക്കാരുണ്ടാവുക. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്താ, കുറെ കരയിപ്പിക്കുകയും പരലോകം പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകൾ ധാരാളം ഇദ്ദേഹത്തിന്റെ അടുക്കൽ വർദ്ധിച്ചിരുന്നു. വഅദും ഫത്വയൊക്കെ പറഞ്ഞ് ആളുകളുടെ അടുക്കൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ഥാനം ലഭിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ പ്രകടമാകുന്ന ആ ഇൽമിനെയാണ് അദ്ദേഹം അൽ ഇൽമു ദാഹിർ എന്ന് വിശേഷിപ്പിച്ചത്. വഹാദൽ ഇൽമു യൂജിബു ലി സാഹിബിഹി മഹബ്ബത്തൻ നാസി ലഹു വതഖദ്ദുമഹു ഇൻദഹും. ഈ ഇൽമ് നമ്മുടെ നാവിൽ പ്രകടമാകുന്ന ഇൽമ് അത് ജനങ്ങളുടെ ഇഷ്ടം അയാൾക്ക് നേടിക്കൊടുക്കും, അവരുടെ അടുക്കൽ വലിയ സ്ഥാനം നേടിക്കൊടുക്കും. ഇതൊക്കെ നാവിൽ പ്രകടമാകുന്ന ഇൽമ് കൊണ്ട് കിട്ടും. ഫഹദ്ദറഹു മിനൽ വുഖൂഫി ഇൻദ ദാലിക്, അതിൽ തന്നെ നിൽക്കുന്നതിൽ നിന്ന് വഹബ് ഇബ്നു മുനബ്ബിഹ് മഖൂലിനെ തടയുകയാണ് ഈ വാക്കുകളിലൂടെ. വർറുകൂനു ഇലൈഹി വൽ ഇൽതിഫാതു ഇലാ തഅദീമി നാസി വ മഹബ്ബതിഹിം, അതുപോലെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് എന്നത് അതിനെ പരിഗണിക്കുകയും അതുപോലെ ജനങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ് ഇവിടെ. ഫഇന്നമൻ വഖഫ മഅ ദാലിക് ഫഖദ് ഇൻഖതഅ അനില്ലാഹി വൻഹജബ ബിനദറിഹി ഇലൽ ഖൽഖി അനിൽ ഹഖ്. അങ്ങനെ ആരെങ്കിലും ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ നിന്നുകഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ നോക്കി നോക്കി അവന് സത്യത്തിൽ നിന്നുള്ള കാഴ്ച മറയിടപ്പെടും.
വഅശാര ബിഇൽമിൽ ബാത്തിൻ ഇലൽ ഇൽമി അല്ലദീ യുബാശിറുൽ ഖുലൂബ്,
ആന്തരികമായ ഇൽമ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഹൃദയത്തിൽ തട്ടുന്ന ഇൽമാണ്.
ഫയഹ്ദുസു ലഹൽ ഖശ്യ വൽ ഇജ്ലാൽ വതഅദീം,
ആ ഇൽമ് അവന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ആദരവും ഉണ്ടാക്കും.
وامره ان يطلب بهذا المحبه من الله والقرب منه والزلفى لديه وامره ان يطلب بهذا المحبه من الله والقرب منه والزلفى لديه
ആ ഹൃദയത്തിലുള്ള ഇൽമ കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലുള്ള സാമീപ്യം നേടിയെടുക്കാനാണ് ഇവിടെ വഹബ് ഇബ്നു മുനബ്ബിഹ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഖ്വാൻ, ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഇൽമ രണ്ട് രൂപത്തിലാണ്, ഇൽമു ദാഹിർ, രണ്ട് ഇൽമുൽ ബാത്തിൻ. ഇൽമുൽ ബാത്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്, ഹൃദയത്തിൽ തട്ടുന്ന ഇൽമ്. നമ്മളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയക്കാനും അവനെ ആദരിക്കാനും അവന് ഇബാദത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഇൽമ്. അതല്ലാതെയുള്ള ഇൽമ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹുജ്ജത്താൻ, നമുക്കെതിരായ തെളിവാണ്. അതുകൊണ്ട് ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണം. കുറെ ഉലൂമുകൾ നേടിയെടുത്തത് കൊണ്ട് കാര്യമില്ല, അത് അമലാക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാണ്. അതല്ലെങ്കിൽ ഇത് വെറുതെ ബാത്തിലാണ്, വെറുതെ ആവശ്യമില്ലാത്ത പണിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതനുസരിച്ചുള്ള അമൽ ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇൽമുദ്ദാഹർ, പുറമേക്ക് മാത്രം പ്രകടമായ ഇൽമു മാത്രമാണ് നമ്മുടെ അടുക്കലുള്ളതെങ്കിൽ അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹസാറത്താണ്. ആ വിഷയത്തിലുള്ള ചില അദില്ലത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ മാഷാഅല്ലാഹ് ധാരാളം നല്ല ആസാറുകളാണ്. ഈ ആസാറുകൾ പലതും നിങ്ങൾ സാധിക്കുമെങ്കിൽ എഴുതിയെടുത്ത് കാണാതെ പഠിക്കുകയും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുകയും വേണം. കാരണം അവർക്ക് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം.